അൽജോ കെ ജോൺ എഴുതിയ ലേഖനം കണക്ക് പഠിപ്പിച്ച കർത്താവ്. ഒരു സുഹൃത്തുമായുള്ള സംഭാഷണത്തിൽ ഈശോ എന്നെ എൻ്റെ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നതായി കാണിക്കുന്നു എന്ന് വെളിപ്പെട്ട് കിട്ടി. വിദ്യാർത്ഥികൾക്കായി, കുഞ്ഞുങ്ങൾക്കായി എൻ്റെ ജീവിതത്തിൽ വലിയ തീരുമാനങ്ങൾ, വലിയ പദ്ധതികൾ ഈശോയ്ക്കുണ്ട് എന്നും പറഞ്ഞു. ചെറുപ്പം മുതൽ പള്ളിയുടെ ബുള്ളറ്റിനുകളിലും വേദപാഠ ക്ലാസ്സുകളിലും ഗായക സംഘത്തിലും യുവജന കൂട്ടായ്മകളിലും വളരെ സജീവമായിരുന്നു ഞാൻ. അധ്യാപക ജോലിയുടെ തിരക്കുകൾക്കിടയിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിനുമപ്പുറം സമൂഹത്തിനും സഭയ്ക്കും വേണ്ടി എൻ്റെ സമയത്തിൻ്റെ ഓഹരി നൽകാൻ മറന്നിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു അപ്പോൾ. ഇന്നൊരു വലിയ സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി ഗണിത അധ്യാപകനായ ഞാൻ എങ്ങനെ അവിടെ വരെ എത്തിയെന്നും ഈശോ കൈപിടിച്ച് നടത്തിയത് എങ്ങനെയെന്നും നിങ്ങളോട് പങ്കുവച്ചില്ലെങ്കിൽ എൻ്റെ ഈശോ എന്നെ തിരിച്ചു വിളിച്ചത് എന്തിന് എന്നുള്ളതിൻ്റെ പ്രസക്തി മാഞ്ഞുപോകും. ജീവിതകഥ തുടങ്ങുന്നത് ഒരു ഗ്രാമത്തിലാണ്. ഇലക്ട്രീഷ്യനായ അപ്പച്ചൻ, തയ്യൽക്കാരിയായ അമ്മ, എന്നേക്കാൾ 7.5 വയസ്സ് താഴെ ഒരു അനിയൻ. അപ്പൻ വളരെ കർക്കശക്കാരനായിരുന്നു. പരീക്ഷയിൽ മാർക്ക് കുറയുന്ന സമയങ്ങളിൽ എൻ്റെ വീട്ടിൽ അപ്പച്ചൻ അത് പ്രത്യേക രീതിയിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. 2 കസേര മുഖാഭിമുഖം ഇടും. ഒന്നിൽ അപ്പച്ചനിരിക്കും, മറ്റേതിൽ ഞാൻ. പിന്നെ കോടതിയിൽ ഇരിക്കുന്നത് പോലെ ചോദ്യം ചെയ്യൽ, ചിലപ്പോൾ ചങ്ക് പൊട്ടും. പഠിച്ചിട്ട് കിട്ടാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാപ്പാ എന്ന ദയനീയ ഭാവത്തിലിരുന്ന് കരഞ്ഞ കണ്ണുകളാൽ അമ്മയെ നോക്കുമ്പോൾ അമ്മ വന്ന് അവസാനം ആശ്വസിപ്പിക്കും. എൻ്റെ സങ്കടം ഞാൻ എൻ്റെ വേദപാഠ ക്ലാസ്സിലെ ടീച്ചറോട് പറഞ്ഞു. എൻ്റെ 6ാം ക്ലാസ്സിലെ ടീച്ചർ, ടീച്ചർ എന്നോട് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്, നിന്നെ സഹായിക്കാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആരാണെന്ന്? ഈശോയുടെ അമ്മ, പരിശുദ്ധ ദൈവമാതാവ്. മോൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലണം. ഈശോ മോൻ്റെ ജീവിതത്തിൽ ഇടപെടും. സന്തോഷമായി, വലിയ സന്തോഷം. അങ്ങനെ 6ാം ക്ലാസ്സിലെ ഓണപ്പരീക്ഷ മുതൽ ജപമാല ചൊല്ലിത്തുടങ്ങി. എല്ലാ ദിവസവും മുടങ്ങാതെ മുറിയിൽ ഒരു കുഞ്ഞു പ്രാർത്ഥനാ സ്ഥലമുണ്ടാക്കി. എന്നാൽ ക്രിസ്മസ് പരീക്ഷയ്ക്കും മാർക്കൊന്നും കൂടിയില്ല. ഗണിതമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ശത്രു. ഞാൻ വീണ്ടും ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ എന്നോട് വിശ്വാസം കൈവിടാതെ നിരന്തരം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. മറ്റു വിഷയങ്ങളിലെല്ലാം നല്ല മാർക്കുണ്ട്, കണക്ക് മാത്രം എന്നെ കൈവിടും. എന്നാലും ഞാൻ ജപമാല മുറുകെ പിടിച്ചു. അങ്ങനെ 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും കഴിഞ്ഞു. ഗണിതം പഴയ പോലെ തന്നെ. അങ്ങനെ ഇരിക്കെ 9ാം ക്ലാസ്സിൽ എൻ്റെ കണക്ക് ടീച്ചർ മാറി. പുതിയ ടീച്ചർ പഠിപ്പിക്കുന്നതെല്ലാം നന്നായി മനസ്സിലാകാൻ തുടങ്ങി. ഓണപ്പരീക്ഷയായി. എല്ലാ പരീക്ഷകളും കഴിഞ്ഞു. മനസ്സിൽ പേപ്പർ കിട്ടുമ്പോൾ അപ്പച്ചൻ്റെ കോടതിയിലെ കരച്ചിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ കണക്ക് ടീച്ചർ ക്ലാസ്സിൽ വന്നു. കയ്യിൽ ഒരു കെട്ട് പേപ്പറുണ്ട്. മനസ്സ് പടപടാ ഇടിച്ചു തുടങ്ങി. ടീച്ചർ എൻ്റെ സുഹൃത്തുക്കളുടെ പേരുകൾ വായിച്ച് മാർക്ക് കൊടുത്തു തുടങ്ങി. എൻ്റെ അവസ്ഥ വിവരിക്കാനാകില്ല. തല കറങ്ങുന്നതുപോലെ, കരച്ചിൽ വരുന്നതുപോലെ ടീച്ചർ എൻ്റെ പേര് വിളിച്ചു. ഞാൻ പതിയെ ചെന്നു. ടീച്ചർ എൻ്റെ പേപ്പർ ഉയർത്തി കുട്ടികളോട് പറഞ്ഞു, മറ്റുള്ളവരുടെ ഉത്തരങ്ങൾ പോലെയല്ല, ഇവൻ്റെ ഉത്തരക്കടലാസിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവമേ, ഇനി എനിക്ക് വല്ല 0 മാർക്കാണോ കിട്ടിയത്? കൂട്ടുകാർ കളയാക്കി ചിരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. പെട്ടെന്ന് തന്നെ ടീച്ചർ പറഞ്ഞു തുടങ്ങി, നമ്മുടെ പരീക്ഷാ പേപ്പറിൽ ഞാൻ പഠിപ്പിക്കാത്ത ഭാഗത്തുനിന്ന് ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള ആ ചോദ്യത്തിന് ഉത്തരം എഴുതിയത് ഇവൻ മാത്രമാണ്. 33 മാർക്കുണ്ട് 50-ൽ. എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. എന്നെ നോക്കിയ സുഹൃത്തുക്കൾ കൈയടിക്കുന്നു. എല്ലാവരും സന്തോഷത്തിൽ ചിരിക്കുന്നു. ഞാനും അറിയാതെ ചിരിച്ചു. അന്ന് എൻ്റെ വീട്ടിൽ സന്തോഷത്തിൻ്റെ ദിനമായിരുന്നു. അപ്പനും അമ്മയും എൻ്റെ കുഞ്ഞനുജനുമെല്ലാം അന്ന് വീണ്ടും പ്രാർത്ഥനാ മുറിയിൽ ചെന്ന് ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചോദിച്ചു. 6ാം ക്ലാസ്സിൽ ചോദിച്ചതല്ലേ ഞാൻ, എന്താ ഇത്ര വൈകിയത്? ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഞാൻ വേദപാഠ ക്ലാസ്സിലെ ടീച്ചറോട് തന്നെ ചോദിച്ചു. ടീച്ചർ പറഞ്ഞു, മോനെ, കാത്തിരുന്ന് കിട്ടുന്നതിന് മധുരം കൂടും. ഈശോയ്ക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി. അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. സത്യമാണ്, കാലം ഏറെ കഴിഞ്ഞു. ഇന്ന് ഗണിതത്തിൽ മാത്രം 3 ഡിഗ്രിയുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ഈശോ എൻ്റെ കൈ പിടിച്ചതാണെന്ന് എനിക്കുറപ്പുണ്ട്. കരഞ്ഞ നാളുകളിൽ സഹനത്തിൻ്റെ തീജ്വാലകൾക്കിടയിൽ എന്നെ അവിടുന്ന് ഉരുക്കി വാർക്കുകയായിരുന്നു. ഒരു വേദന അനുഭവിക്കാത്തവന്, ആ വേദനയെപ്പറ്റി അറിയാത്തവന് യഥാർത്ഥത്തിൽ അതിൻ്റെ മരുന്നിൻ്റെ വില മനസ്സിലാകില്ലല്ലോ. ഇന്ന് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ എൻ്റെ ഈശോയ്ക്ക് സമർപ്പിക്കാറുണ്ട്. പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജപമാല ചൊല്ലാറുണ്ട്. എനിക്കുറപ്പുണ്ട്, ദൈവം നമ്മെ വിളിക്കുന്നത് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജീവിത വിജയം. അതാണ് യഥാർത്ഥ സുവിശേഷം. നമ്മെ അനുഗ്രഹിച്ച ഈശോയുടെ കരുണയെ പ്രകീർത്തിക്കുന്നതാണ് ഇന്നിൻ്റെ സുവിശേഷ പ്രസംഗം. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. മർക്കോസ് 16:15.